الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരങ്ങളെ, അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു അനുഗ്രഹമാണ് നിഅ്മത്തുൽ ഉഖുവ, മുഅ്മിനീങ്ങൾ തമ്മിലുള്ള സഹോദര്യം എന്ന നിഅ്മത്ത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അത് എടുത്തു പറഞ്ഞ് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ശത്രുക്കളായിരുന്ന സന്ദർഭത്തിൽ അഥവാ കുഫറിലായിരിക്കുന്ന സന്ദർഭത്തിൽ പരസ്പരം ശത്രുക്കളായിരുന്നു, അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അതിനുശേഷം അവൻ നിങ്ങളുടെ കൽബുകൾ തമ്മിൽ ഇണക്കി ചേർത്തു, മുസ്ലിമീങ്ങളാക്കി, ഇസ്ലാമിന്റെ സാഹോദര്യത്തിലേക്ക് നിങ്ങളെ നയിച്ചു. ഫഅസ്ബഹ്തും ബിനിഅ്മതിഹി ഇഖ്വാന, അങ്ങനെ അവന്റെ നിഅ്മത്ത് കൊണ്ട് നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി. അതുപോലെ തന്നെ അള്ളാഹു തആല പറഞ്ഞു, വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ കൽബുകൾക്കിടയിൽ അവൻ ഇണക്കമുണ്ടാക്കി. സഹാബത്തിനെ കുറിച്ചാണ് പറയുന്നത്, ലൗ അൻഫഖത മാ ഫിൽ അർദ് ജമീഅൻ, ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്തും നീ ചെലവഴിച്ചിരുന്നെങ്കിലും അവരുടെ മനസ്സുകൾക്കിടയിൽ ഐക്യവും ഇണക്കവും ഉണ്ടാക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ല. എല്ലാവർക്കും പണം കൊടുത്തു, നിങ്ങളൊക്കെ എന്റെ അനുയായികളാവുക, നിങ്ങളൊക്കെ പരസ്പരം സ്നേഹിക്കുക, അതിനിത്ര കൂലിതരാണ് എന്ന് പറഞ്ഞാലും അത് സാധിക്കുമായിരുന്നില്ല. നേരെ മറിച്ച് അതിനേക്കാൾ ശക്തിയുണ്ട് ഈമാൻ, അവനും മുഅ്മിനാണ്, എന്നെ പോലെ അള്ളാഹുവിനെ ആരാധിക്കുന്നവനാണ് എന്ന ഹബ്ബ്, എന്ന സ്നേഹം, അത് സമ്പത്തിനേക്കാൾ, സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന സ്നേഹത്തെക്കാൾ വലുതാണ്. നേരെ മറിച്ച് അല്ലാഹു തആലയാണ് അവർക്കിടയിൽ സ്നേഹമുണ്ടാക്കിയത്. ഇന്നഹു അസീസുൻ ഹകീം. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പ്രധാനമായ ഒരു ലക്ഷ്യമാണ്, ശരീഅത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസികൾക്കിടയിലുള്ള ഈ ഐക്യം, അല്ലാഹു തആല ഉണ്ടാക്കിയ ഈ മാനസികമായ ഇണക്കം നിലനിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല വിശ്വാസികൾക്കിടയിൽ ഐക്യവും ഇണക്കവും ഉണ്ടാവാൻ കാരണമാകുന്ന കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമായി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് വാജിബായിരിക്കും, അല്ലെങ്കിൽ മുസ്തഹബായിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കുക, കണ്ടുമുട്ടിയാൽ സലാം പറയുക, അതുപോലെ രോഗിയായാൽ സന്ദർശിക്കുക, ഇങ്ങനെയുള്ള ഹുഖൂഖുൽ മുസ്ലിം, മുസ്ലിമിന്റെ അവകാശങ്ങൾ, അതുപോലെ തന്നെ പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു തആല നമ്മോട് കൽപ്പിച്ചു. അതുപോലെ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന, പിണക്കമുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും അള്ളാഹു തആല വിലക്കിയിട്ടുണ്ട്. ഏഷണയും പരദൂഷണവും ഹറാമാക്കി, പരസ്പരം തെറിവിളിക്കുന്നതും കൈകൊണ്ട് ഉപദ്രവിക്കുന്നതും ഹറാമാക്കി. അതുപോലെ കച്ചവടത്തിൽ, ഒരാൾ തുടങ്ങിയ കച്ചവടത്തിൽ ഇടയിൽ കയറി വില പറഞ്ഞ് അത് മുടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. വിവാഹാന്വേഷണത്തിൽ ഇടപെട്ട് അത് മുടക്കുന്നത് വിലക്കിയിട്ടുണ്ട്. പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുന്ന സംസാരം, തഹരീഷ്, ആളുകൾക്കിടയിൽ ബുദ്ധിത്തിരിപ്പുണ്ടാക്കുന്നത് അത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഇങ്ങനെ തമ്മിൽ, മുസ്ലിമീങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ വിലക്കുകയും ഇണക്കമുണ്ടാക്കുന്നതൊക്കെ നിർബന്ധമോ മുസ്തഹബോ അല്ലെങ്കിൽ ഐച്ഛികമോ ആയി അള്ളാഹു മുഹമ്മദ് റസൂലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം? അള്ളാഹു തആല നൽകിയിട്ടുള്ള ഈ വലിയ നിഅ്മത്ത്, ഉഖൂവത്ത് എന്ന് പറഞ്ഞ ഈ നിഅ്മത്ത്, സാഹോദര്യം എന്ന് പറഞ്ഞ അനുഗ്രഹം, അത് നിലനിർത്തുന്നതിന് വേണ്ടി. എന്നിരുന്നാലും ഈ കൽപ്പനകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരം വിഷമങ്ങളും വെറുപ്പും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ചില കാരണങ്ങൾ നമ്മുടെ തന്നെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഈ കൽപ്പനകൾ നമ്മൾ വിളിച്ചു വരുന്നു. ചില സന്ദർഭങ്ങളിൽ ശരീരത്തിന്റെ കൽപ്പനകൾ മറന്നുകൊണ്ട് ദേശമയും പരദൂഷണവും ഒക്കെ നമ്മുടെ നാവിൽ നിന്ന് അറിയാതെ വന്നുപോകും. ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള തെറിയും അതുപോലെ മോശമായ വാക്കുകളും നമ്മുടെ വായിൽ നിന്ന് വന്നുപോകും. ഇങ്ങനെ സംഭവിച്ചാലും അതിന് പരിഹാരം ഉണ്ടാകണം. അതിനുള്ള പരിഹാരം അല്ലാഹു തആല അവന്റെ ശരീഅത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ഇസ്ലാമു ദാത്തിൽ ബൈ, വിശ്വാസികൾക്കിടയിലുള്ള കുഴപ്പങ്ങൾ, അവർക്കിടയിൽ ഉണ്ടാകുന്ന ഭിന്നിപ്പുകൾ, അവർക്കിടയിൽ ഉണ്ടാകുന്ന പിണക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. ഇത് അല്ലാഹു അവന്റെ റസൂലിൽ കൽപ്പിച്ചിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ്. നമ്മൾ പലപ്പോഴും ഗഫ്ലത്തിലായിട്ടുള്ള, അശ്രദ്ധയിലായിട്ടുള്ള ഒരു ഇബാദത്താണ് യഥാർത്ഥത്തിൽ പരസ്പരം ഐക്യമുണ്ടാക്കുക, തെറ്റി നിൽക്കുന്നവരെ നന്നാക്കുക എന്നുള്ളത്. അല്ലാഹു തആല കൽപ്പിച്ചു, ഫത്തഖുല്ലാഹ വഅസ്ലിഹൂ ദാത ബൈനികും, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ പാലിക്കുക, തഖ്വയോടെ ജീവിക്കുക, അതിന്റെ കൂടെ വഅസ്ലിഹൂ ദാത ബൈനികും, നിങ്ങൾ തമ്മിലുണ്ടാകുന്ന പിണക്കങ്ങൾ അത് നിങ്ങൾ പരിഹരിക്കുക, ഐക്യമുണ്ടാക്കുക, ഇണക്കമുണ്ടാക്കുക. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. وإنما المؤمنون إخوة فأصلحوا بين أخويكم. മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാകുന്നു, അതുകൊണ്ട് സഹോദരങ്ങൾക്കിടയിൽ നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ തെറ്റിയാൽ നിങ്ങൾ അവരെ നന്നാക്കുക. വിവാഹ ബന്ധത്തെക്കുറിച്ച് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന ആയത്തിൽ അല്ലാഹു തആല ഓർമ്മിപ്പിച്ചു, വസ്സുൽഹു ഖൈർ, പരസ്പരം ഐക്യമുണ്ടാക്കുന്നതാണ്, രഞ്ജിപ്പുണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുണ്യകർമ്മം, ഈ ഇബാദത്ത്, പലരും അശ്രദ്ധയിലായിട്ടുള്ള ഈ കർമ്മം, ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഈ പ്രവൃത്തി ആളുകൾക്കിടയിൽ നന്മയും ആളുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുക, തെറ്റി നിൽക്കുന്നവരെ നന്നാക്കുക എന്നുള്ളത് സുന്നത്തായ ഇബാദത്തുകളേക്കാൾ, നമസ്കാരവും നോമ്പുമൊക്കെ സുന്നത്തായി ചെയ്യുന്നതിനേക്കാൾ ഫളുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബി അഫ്ദല മിൻ ദർജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ, സുന്നത്തായ നമസ്കാരത്തെക്കാളും സുന്നത്തായ നോമ്പിനേക്കാളും സദഖയേക്കാളും സ്ഥാനമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലു ബലാ യാ റസൂലുള്ളാ, അതേ പറഞ്ഞു തരൂ. അവിടുന്ന് പറഞ്ഞു, ഇസ്ലാഹു ദാതിൽ ബൈൻ, പരസ്പരം പിണങ്ങി നിൽക്കുന്നവരെ നന്നാക്കുക, ആളുകൾക്കിടയിൽ അകലമുണ്ടാക്കുന്ന കാര്യങ്ങൾ പരിഹരിക്കുക. ഇതിന്റെ നേരെ വിപരീതം, ആളുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ തകർന്നു പോവുക എന്നുള്ളത്, വിശ്വാസികൾക്കിടയിലുള്ള ബന്ധങ്ങൾ മുറിഞ്ഞു പോവുക എന്നുള്ളത്, അൽഹാരിഖ, അത് വടിച്ചു കളയുന്ന കാര്യമാകുന്നു. രോമം നമ്മുടെ തലയിൽ നിന്നോ മുഖത്തു നിന്നോ വടിക്കുന്നത് പോലെ, ശരീരത്തിൽ നിന്ന് വടിച്ചു നീക്കുന്നത് പോലെ, ആളുകളുടെ ദീൻ അതിനെ വടിച്ചെടുക്കുന്ന, നശിപ്പിക്കുന്ന കാര്യമാണ് ഫസാദു ദാതിൽ ബൈ, ഭിന്നിപ്പും പരസ്പരം ഉണ്ടാകുന്ന പിണക്കങ്ങളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് മാത്രമല്ല, ഒരു സദഖയാണ് ആളുകൾക്കിടയിൽ നന്നാക്കുന്നത്, സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുല്ലു സുലാമാ മിനന്നാസി അലൈഹി സദഖത്തുൻ കുല്ല യൗമി തത്ലുഉ ഫീഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും ഓരോ മനുഷ്യനും തന്റെ ശരീരത്തിലെ ഓരോ സന്ധിക്കും, എല്ലുകൾ കൂടിച്ചേരുന്ന ഓരോ സന്ധിക്കും നന്ദിയായിക്കൊണ്ട് ഒരു സദഖ ചെയ്യേണ്ടതാണ്. ഓരോ എല്ലിനും, ഓരോ എല്ലിന്റെ സന്ധിക്കും അവരുടെ നന്ദി, ഒരു സദഖ അല്ലാഹുവിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലാർഹമായ കുറെ കർമ്മങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി. തസ്ബീഹും തഹ്മീദും തഹ്ലീലും ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ സദഖയാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത്, വാഹനം പുറത്തു കയറാൻ ഒരാളെ സഹായിക്കുന്നത്, ഇതൊക്കെ സദഖയാണ് എന്ന് പറഞ്ഞ് കൂട്ടത്തിൽ പറഞ്ഞു, തഅ്ദീലു ബൈനൈ സദഖ, രണ്ടാളുകൾക്കിടയിൽ അതിലുണ്ടാക്കുന്നത് സദഖയാണ്. നബി റഹിമഹുല്ലാ ഈ വാക്യം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, തഅ്ദീലു ബൈനഹുമ എന്ന് പറഞ്ഞാൽ തുസ്ലിഹു ബൈനഹുമ ബിൽ അദ്ൽ, നീതിപൂർവ്വം അവർക്കിടയിൽ സുലഭമുണ്ടാക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാളുകൾക്കിടയിൽ ഒരു തർക്കമുണ്ടായി, അപ്പോൾ നീതിയും ന്യായവും എന്താണ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നയാളുടെ ഭാഗത്താണ് ന്യായം, അതുകൊണ്ട് നീ ഇതിൽ നിന്ന് പിന്മാറുക, അല്ലെങ്കിൽ നിന്റെ ഭാഗത്താണ് ന്യായം, അത് ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കിടയിൽ സുലഭമുണ്ടാക്കുക, അവരെ തമ്മിൽ നന്നാക്കുക. അപ്പോ സഹോദരങ്ങളെ, സുന്നത്തായ നോമ്പിനേക്കാളും മറ്റ് ഇബാദത്തുകളെക്കാളും സ്ഥാനമുള്ള കാര്യമാണ് പരസ്പരം സുലഭമുണ്ടാക്കുക എന്നുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പരിശോധിച്ച നബിസ്വല്ലാഹുലിന്റെ ഹദീസുകളും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും പരിശോധിച്ചാൽ ഈ പുണ്യത്തിന്റെ, ഈ പുണ്യകർമ്മത്തിന്റെ മഹത്വം നമുക്കെമ്പാടും മനസ്സിലാകും. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, അല്ലാഹു തആല സാധാരണ ഘട്ടങ്ങളിൽ ഹറാമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കറാഹത്തായിട്ടുള്ള, ചെയ്യാൻ പാടില്ലാത്ത ചില പ്രവൃത്തികൾ സുലഭമുണ്ടാക്കാൻ വേണ്ടി, വിശ്വാസികൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി അനുവദിക്കപ്പെടും. അങ്ങനെ ഹറാമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് മൂന്നാളുകൾ നിൽക്കുന്നിടത്ത് രണ്ടാളുകൾ തമ്മിൽ സ്വകാര്യം പറയുക എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്‌വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, രഹസ്യമായി സംസാരിക്കുക എന്നുള്ളത് അതിലൊരു ഖൈറുമില്ല, ജനങ്ങൾ രഹസ്യം പറയുന്നതിൽ അധികവും ഖൈറില്ലാത്തതാണ്. എന്നിട്ട് അതിൽ ഒഴിവായി എന്തൊക്കെ രഹസ്യ സംഭാഷണങ്ങളിലാണ് ഖൈറുള്ളത്, ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ, ഒരു സദഖയുടെ കാര്യമാണ് പറയുന്നത്. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ സുലഹുണ്ടാക്കാൻ വേണ്ടിയാൽ. മൂന്നാൾ കൂടി നിൽക്കുന്നിടത്ത് ഒരു സുലഹിന്റെ കാര്യം, ഒരു പ്രശ്നപരിഹാരത്തിന്റെ കാര്യം, അത് രണ്ടുപേർക്ക് സ്വകാര്യമായി പറഞ്ഞതിന് തടസ്സമില്ല. അതുപോലെ തന്നെ കളവ് പറയുക എന്നുള്ളത് എത്ര വലിയ ഹറാമാണെന്ന് നമുക്കറിയാം. നരകത്തിലെത്തിക്കുന്ന കാര്യമാണ് കളവ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുന്നവൻ കള്ളനല്ല. ഉലമാക്കൾ ഈ ഹദീസ് വിശദീകരിച്ച് രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആളുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ വേണ്ടി വ്യക്തമായ കളവ് തന്നെ പറയാം. ആളുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ വേണ്ടി രണ്ടാളുകൾക്കിടയിൽ കുഴപ്പമുണ്ട്, അതിൽ ഒരാളുടെ അടുത്ത് പോയി നിന്റെ കൂട്ടുകാരൻ എന്നോട് തെറ്റി നിൽക്കുന്ന ഇന്നാലിന്റെ വ്യക്തി, അവൻ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട്, അവൻ നിന്നോടുള്ള പ്രശ്നം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവൻ നിന്നോട് ചില തെറ്റിൽ ഖേദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർക്കിടയിൽ സുലഭമുണ്ടാക്കുക. മറ്റു ചില ഉലമാക്കൾ പറഞ്ഞു, ഇങ്ങനെ വ്യക്തമായ കളവ് പറയാൻ പാടില്ല, നേരെ മറിച്ച് അർദ്ധസത്യം പറയാം. ഉദാഹരണത്തിന്, നിന്റെ സുഹൃത്ത് നിന്നോട് തെറ്റിപ്പിരിഞ്ഞു പോയ ഇന്ന വ്യക്തി, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ മുസ്ലിമീങ്ങളും പരസ്പരം പ്രാർത്ഥിക്കുന്നവരാണ്. അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ അർദ്ധസത്യം തൗരിയത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും സാധാരണ ഘട്ടത്തിൽ പറയാൻ പാടില്ലാത്ത വെറുക്കപ്പെട്ട കാര്യമാണ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ. പക്ഷെ അത് ആളുകൾക്കിടയിൽ സുലഭമുണ്ടാക്കാൻ, രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി പറയാം. സഹോദരങ്ങളെ, നമ്മിൽ പലരും വീഴ്ച വരുത്തിയിട്ടുള്ള ഒരു കാര്യമാണിത്. ഈ പ്രവൃത്തിയുടെ മഹത്വം എത്രയുണ്ട് എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. നമ്മളൊക്കെ പലപ്പോഴും മത്സരിച്ച് ചെയ്യുന്ന പല സ്വാലിഹായ കർമ്മങ്ങളും സുന്നത്തായ ഇബാദത്തുകളും അതിനേക്കാൾ സ്ഥാനമുണ്ട്, അതിനേക്കാൾ മഹത്വമുണ്ട്. ആളുകൾക്കിടയിൽ നന്മയുണ്ടാക്കുക, ഐക്യമുണ്ടാക്കുക എന്നുള്ളത്. അതിൽ പലപ്പോഴും വീഴ്ച വരുത്താനുള്ള ഒരു കാരണം പലരും ഒരു ന്യായമായി പറയാറുള്ളത്, മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ ഇതിനാണ് ഇടപെടുന്നത്. യഥാർത്ഥത്തിൽ ഈ വാദം ഒരു ന്യായമല്ല. മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടുന്നത് ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ഐക്യമുണ്ടാക്കാൻ വേണ്ടി, സുലഭമുണ്ടാക്കാൻ വേണ്ടി അത് അനുവദിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിന്റെ മാർഗത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ചില ഹറാമുകൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുണ്ട്. ചില ഉലമാക്കൾ പറഞ്ഞു, അള്ളാഹു തആല ഇസ്ലാഹിന് വേണ്ടി, ആളുകൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കളവ് അവൻ ഇഷ്ടപ്പെട്ടു. ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സന്ദർഭത്തിൽ സത്യസന്ധതയെ അള്ളാഹു തആല ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. അഥവാ നമീമത്ത്, അത് ഹറാമാണ് നമുക്കറിയാം. ലാ യദ്ഖുലുൽ ജന്നത ഹത്താതും, ആളുകൾക്കിടയിൽ നമീമത്ത് പറഞ്ഞ് നടക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരാളുടെ കുറ്റം അത് മറ്റൊരാളുടെ അടുത്ത് പോയി പറഞ്ഞ് അവർ തമ്മിൽ തെറ്റിക്കുന്നതാണ് നമീമത്ത് എന്ന് പറയുന്നത്. ആ പറയുന്ന കാര്യം സത്യമാണെങ്കിലും അള്ളാഹു തആല ഒരു വൻപാപമായിട്ടാണ് അതിനെ എണ്ണിയിട്ടുള്ളത്. എന്നാൽ ഐക്യമുണ്ടാക്കാനോ അതിനുവേണ്ടി ഇങ്ങനെ അർദ്ധസത്യം പറയുന്നതിന് കുഴപ്പമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇത് ഏത് ഘട്ടത്തിലാണെങ്കിലും, ഏത് സന്ദർഭത്തിലാണെങ്കിലും നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഏത് മേഖലയിലായിരുന്നാലും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മുടെ വീട്ടിൽ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്കിടയിൽ, ഇങ്ങനെ ആർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിലും, അവൻ മുസ്ലിമാണോ, അവർക്കിടയിൽ ഐക്യമുണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇങ്ങനെയുള്ള ഈ ഉത്തരവാദിത്തം, ഇത് ചെയ്യുന്ന ആളുകൾക്ക് അതിന് സഹായമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകണം. അല്ലാഹു തആല പറഞ്ഞതുപോലെ, ഇസ്ലാഹിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്, ആരാണോ ഈ കാര്യം അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നത്, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്, മഹത്തായ പ്രതിഫലം നൽകും. അവനാണ് അള്ളാഹു തആല മഹത്തായ പ്രതിഫലം നൽകുന്നത്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഇഖ്ലാസോടെ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ഇസ്തിആനത്ത്, സഹായം തേടുക. ആളുകൾക്കിടയിൽ നന്മയുണ്ടാക്കാൻ, ഒന്നിപ്പിക്കാൻ അള്ളാഹു സഹായിച്ചാൽ നമുക്ക് സാധിക്കും. അള്ളാഹു സഹായിച്ചില്ലെങ്കിൽ സാധിക്കുകയുമില്ല. അള്ളാഹുവിന്റെ കയ്യിലാണ് അടിമകളുടെ ഖൽബ് എന്നുള്ള കാര്യം നമുക്കറിയാം. യുഖല്ലിബുഹ കൈഫശ, അവൻ ഉദ്ദേശിക്കുന്ന പോലെ അവനത് മാറ്റിമറിക്കും. വെറുപ്പുള്ള ആളുകൾ തമ്മിൽ സ്നേഹം ഉണ്ടാക്കാൻ അള്ളാഹുവിന് സാധിക്കും, അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക. അതുപോലെ തന്നെ നീതിപൂർവ്വമായിരിക്കണം സുലഭമുണ്ടാക്കുന്നത്. രണ്ടാളുകൾ തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് നമുക്കറിയാം, അതിലൊരാൾ നമുക്ക് വേണ്ടപ്പെട്ടവനാണ്. പക്ഷെ നമ്മൾ രണ്ടാളുടെയും അടുക്കൽ അല്പം സ്ഥാനമുള്ള, സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ വാക്ക് രണ്ടുപേരും കേൾക്കും. നമ്മോട് അടുത്തയാൾക്ക്, നമ്മോട് കൂടുതൽ ബന്ധമുള്ള ആൾക്ക് അനുകൂലമായി മറ്റവനെ കൊണ്ട് അങ്ങ് സമ്മതിപ്പിക്കുക, അത് ശരിയായ രീതിയല്ല. അള്ളാഹു തആല പറഞ്ഞതെന്താണ്? നിങ്ങൾ നീതിപൂർവ്വം പരസ്പരം സുലഭമുണ്ടാക്കുക. ഇങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ നീതി പുലർത്തുക. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിമാന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ശരഇയായ ഹുക്കുമുകൾ, ദീനിന്റെ നിയമങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആളുകൾക്കിടയിലുള്ള പ്രശ്നപരിഹാരത്തിന് പുറപ്പെടുന്നത്. കാരണം അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ശരഇയായ അഹ്കാമുമായി ബന്ധപ്പെട്ടതായിരിക്കും, ചിലപ്പോൾ സ്വത്തിന്റെ തർക്കമായിരിക്കും. അപ്പോൾ സ്വത്ത് വീതിക്കുന്നതിലെ ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ അറിയണം. അതുപോലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ ഭാര്യയും ഭർത്താവും പാലിക്കേണ്ട ദീനിയായ മര്യാദകളെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാവണം. അല്ലാതെ അവർക്കിടയിൽ ഇടപെട്ട് ആണും പെണ്ണും തുല്യമാണ് എന്ന് പറയുന്ന ആളുകളുടെ അങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ള ആളുകൾ അവർക്കിടയിൽ പോയി അവരുടെ ആ അടിസ്ഥാനം അനുസരിച്ച് വിധി പറയുക എന്നത് ശരിയല്ല. ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചായിരിക്കണം സുലഭമുണ്ടാക്കുന്നത്. അതിനുള്ള അറിവില്ലാത്തയാളാണെങ്കിൽ അപ്പോഴും നമ്മൾ ഒഴിഞ്ഞു മാറുകയല്ല, നേരെ മറിച്ച് അറിവുള്ള ഒരാളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവൃത്തി നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ഉചിതമായ സമയം തിരഞ്ഞെടുക്കുക. രണ്ടാളുകൾ തമ്മിൽ പ്രശ്നമുണ്ട്, അവർ തമ്മിൽ കലഹിച്ച് പ്രശ്നമുണ്ടാക്കി ഉടനെ തന്നെ പോയി സംസാരിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ഉദ്ദേശം നടന്നു കൊള്ളണമെന്നില്ല. രണ്ടുപേരുടെയും ദേഷ്യമടങ്ങിയതിനു ശേഷം കുറച്ച് സമയം കൊടുത്തതിനു ശേഷം അവരോട് പോയി സംസാരിക്കുക. നല്ല വാക്കുകൾ തെരഞ്ഞെടുത്ത് സംസാരിക്കുക. ഏത് വ്യക്തിയും തമ്മിൽ തെറ്റി നിൽക്കുന്ന ഏത് രണ്ട് വ്യക്തികളാണെങ്കിലും അവരുടെ മനസ്സിൽ നന്നാകണമെന്ന് ആഗ്രഹമുണ്ടാകും. ആ ആഗ്രഹത്തെ കൂടുതൽ വളർത്തുന്ന രീതിയിൽ അവർക്ക് അവരുടെ മനസ്സിൽ നന്നാകണമെന്നുള്ള ഈ ചിന്ത വിട്ടുകൊടുക്കുന്ന രീതിയിൽ സംസാരിക്കണം. നന്നാക്കാൻ പോയിട്ട് ആളുകളുടെ ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കുന്ന ആളുകളുണ്ട്, അത് ശരിയല്ല. മുസ്ലിമീങ്ങളായ ആളുകളോട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ നമ്മൾ ഓർമ്മിപ്പിക്കണം. തഖ്വയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണം. സ്വർഗ നരകങ്ങളെ കുറിച്ച് അവരോട് സംസാരിക്കണം. പരസ്പരം തെറ്റി നിന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തുഫത്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്, വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഈ രണ്ട് ദിവസങ്ങളിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ആ ദിവസം മുസ്ലിമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കും. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. ഈ രണ്ടു ദിവസം അള്ളാഹു തആല പാപങ്ങൾ പുറത്തു കൊടുക്കും പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾ ഒഴികെ. അവരുടെ കാര്യത്തിൽ അള്ളാഹു പറയും, ഈ രണ്ടുപേരുടെയും കാര്യം നിങ്ങൾ നീട്ടിവെക്കുക അവർ പരസ്പരം സുലഹാകുന്നതുവരെ, അവർ പരസ്പരം നന്നാകുന്നതുവരെ. അപ്പൊ പരസ്പരം നന്നാവുക എന്നുള്ളത് പരലോകത്ത് രക്ഷപ്പെടാൻ, നമ്മുടെ പാപങ്ങൾ പുറുക്കാൻ ആവശ്യമാണ്. ഇക്കാര്യമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക. ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ചാൽ ഇഖ്ലാസോടെ അള്ളാഹുവിനോട് സഹായം തേടി യോജിച്ച സമയം സന്ദർഭവും തെരഞ്ഞെടുത്ത് നീതിപൂർവ്വം ശറഇന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, പരിശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു അത് വിജയിപ്പിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും പരിസരത്ത്, നമ്മുടെ വീട് മുതൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരുന്നാലും, നമ്മൾ നമസ്കരിക്കുന്ന പള്ളിയിലാണെങ്കിലും, എവിടെയെങ്കിലും തെറ്റി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നന്നാക്കാൻ നമ്മൾ നോക്കുക. അവർ കൂടുതൽ അകറ്റാനല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളായ എല്ലാവരുടെയും തമ്മിലുള്ള പിണക്കങ്ങളും ഭിന്നിപ്പുകളും പരിഹരിക്കുകയും അവരുടെ ശറഇന്റെ അടിസ്ഥാനത്തിൽ യോജിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد سهود رنجل الله تعالى سوششم أنسرشم جيركنا من أنهم نغلين ورم بردغا الله تعالى أولد سنة البردغان سيلة يوسنغل الله تعالى بردغ ما يترنلكم إن الله ആ ദിവസങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ പ്രവൃത്തികൾ അവൻ നടപ്പിലാക്കും. അങ്ങനെ പല ദിവസങ്ങളും അവൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് അയ്യാമുല്ലാഹ്, അള്ളാഹുവിന്റെ ദിവസങ്ങൾ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ വിളിച്ചിട്ടുള്ളത്. ഉദക്കിറുഹും ബി അയ്യാമില്ലാ, അള്ളാഹുവിന്റെ ദിവസങ്ങളെ കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അവൻ തെരഞ്ഞെടുത്തിട്ടുള്ള ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ അവൻ മദ്ലൂമീങ്ങളെ സഹായിക്കും. ആക്രമിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെടുന്നവരെ അവൻ സഹായിക്കും. അക്രമികളായ ആളുകളെ അവൻ നശിപ്പിച്ചു കളയും. അങ്ങനെ അവന്റെ ഈ പ്രവൃത്തികൾക്കായി അവൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു ദിവസമാണ് ആശുറ, മുഹറം മാസത്തിലെ 10-ാമത്തെ ദിവസം. അന്ന് ഈ ദുനിയാവിൽ ജീവിച്ചു പോയിട്ടുള്ള അക്രമികളിൽ ഏറ്റവും വലിയ ഒരു അക്രമി ആയ ഫിർഔൻ അവനെ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ അവൻ അക്രമിച്ചുകൊണ്ടിരുന്ന, പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ദുർബലരായ ബനു ഇസ്രായേലിനെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. നമുക്ക് ആ കഥ അറിയാവുന്നതാണ്. ഫിർഔൻ എന്തുമാത്രം വലിയ ധിക്കാരിയും അതുപോലെ തന്നെ ക്രൂരനുമായിരുന്നു. ബനു ഇസ്രായേലിൽപ്പെട്ട പുരുഷന്മാരെ കൊന്നുകളഞ്ഞു. അവരുടെ കൂട്ടത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും ബാക്കിയാക്കി തന്റെ ആവശ്യത്തിന് അവരെ ഉപയോഗിച്ചു. അങ്ങനെയുള്ള സന്ദർഭത്തിനാണ് അള്ളാഹു തആല മൂസ അലൈഹി സ്വലാമിനെ പറഞ്ഞേക്കുന്നത്. അദ്ദേഹം ഫിർഔനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു, മുസ്ലിമാകാൻ വേണ്ടി ക്ഷണിച്ചു. അതുപോലെ ബനു ഇസ്രായേലിനോടുള്ള ഉപദ്രവം, അക്രമം അവസാനിപ്പിക്കാൻ ഫിർഔനെ ഉദ്ബോധിപ്പിച്ചു. ഫിർഔൻ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം, തിരിഞ്ഞുകളയുകയാണ് ഉണ്ടായത്. അങ്ങനെ ബനു ഇസ്രായേലിനെയും കൊണ്ട് രക്ഷപ്പെടാൻ അല്ലാഹു തആല മൂസ അലൈഹി ഇസ്ലാമിന് വഹി കൊടുത്തു. അദ്ദേഹം രക്ഷപ്പെടാൻ പുറപ്പെടുകയും കടലിന്റെ മുന്നിൽ പിറകിൽ ഫിർഔനും സൈന്യവും പിന്തുടരുന്ന അവസ്ഥയിൽ അദ്ദേഹം നിൽക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ള സഹാബത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞു, فلما ترى الجمعان قال اصحاب موسى انا لمدركون. ഈ രണ്ട് സൈന്യങ്ങളും രണ്ട് വിഭാഗങ്ങളും തമ്മിൽ കണ്ടുമുട്ടി മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ള വിശ്വാസികൾ പറഞ്ഞു, നമ്മൾ ഇതാ പിടികൂടപ്പെട്ടിരിക്കുന്നു, ഫിറഔന്റെ പിടിയിലായിരിക്കുന്നു. മൂസ അലൈഹി ഇസ്ലാം അല്ലാഹുവിനുള്ള പ്രതീക്ഷ നഷ്ടപ്പെടാതെ അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എന്നെ കൈവിടുകയില്ല, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. അവിടെ അല്ലാഹു തആല അവർ സഹായിച്ചു. കടൽ വടികൊണ്ടടിച്ച് മൂസ നബി അലൈഹി ഇസ്ലാമിനോട് കടലിൽ പ്രവേശിക്കാൻ പറഞ്ഞു. കടലിലെ വെള്ളം രണ്ടു ഭാഗത്തേക്കും മാറി നിന്നു. മൂസ അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ സഹാബത്തും ആ കടലിലൂടെ മറുകരയിലെത്തുകയും ഫിറഔനും കൂട്ടരും അവരെ അല്ലാഹു വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ്, അക്രമികളെ നശിപ്പിക്കുക, അവന്റെ ഔലിയാക്കളായ അവന്റെ മിത്രങ്ങളായ വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത്. ഈ നടപടി അവൻ ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആശുറാ മുഹറമിലെ ഈ പത്താമത്തെ ദിവസം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മദീനയിലുള്ള യഹൂദികൾ നോമ്പ് നോക്കുമായിരുന്നു. മൂസ അലൈഹി സ്വലാം മുഹറം പത്താമത്തെ ദിവസം നോമ്പ് നോക്കി തുടങ്ങി. അതിനുശേഷം ബനു ഇസ്രായേൽ അതുപോലെ യഹൂദികൾ ഈ ദിവസം നോമ്പ് നോക്കുമായിരുന്നു. ഹിജ്റത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അവിടെയുള്ള യഹൂദികൾ നോമ്പ് നോക്കുന്നത് കണ്ടു. അദ്ദേഹം കാരണം അന്വേഷിച്ചു. ഇത് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, നഹ്നു ഔലാ ബി മൂസ മിൻഹും, മൂസ അലൈഹി സ്വലാമിനോട് അവരെക്കാൾ ബന്ധം നമുക്കാണ്, അവകാശം നമുക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹറം പത്തിന് നോമ്പ് നിൽക്കുകയും അടുത്ത വർഷമേ കാശുണ്ടെങ്കിൽ 9 കോടി ഞാൻ നോമ്പ് നിൽക്കുകയും ചെയ്യും എന്ന് പറയുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. മുഹറം പത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് സംഗതികളാണ്. ഒന്ന്, അല്ലാഹു തആല അവന്റെ വാഗ്ദാനം തെറ്റിപ്പോയില്ല. അവന്റെ ഔലിയാക്കളെ, അവനുമായി ബന്ധമുള്ളവരെ, ഇബാദത്ത് കൊണ്ടും തഖ്വ കൊണ്ടും അല്ലാഹുവിലേക്ക് അടുത്ത ആളുകളെ അല്ലാഹു തആല കൈവിടുകയില്ല. നമ്മുടെ പാപങ്ങൾ മാത്രമാണ് അല്ലാഹുവിൽ നമ്മെ അകറ്റുന്നത്. നമ്മുടെ പാപങ്ങളില്ലെങ്കിൽ, നമുക്ക് ഈമാനുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഈ വാഗ്ദാനം ഒരിക്കലും തെറ്റിപ്പോയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ മനസ്സിൽ ഈ യഖീൻ ഉണ്ടാകണം. അതുപോലെ തന്നെ രണ്ടാമത്, അല്ലാഹുവിനോട് നന്ദിയോടെ ജീവിക്കേണ്ടവരാണെന്ന. അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ എണ്ണിയാൽ തീരാത്തതാണ്. അതിന് ഇബാദത്തുകളാണ് നന്ദിയായി നമ്മൾ ചെയ്യേണ്ടത്. അതാണ് മൂസ അലൈഹി ഇസ്ലാം ചെയ്തു കാണിച്ചു തന്നത്. അവരെ ആ കടലിൽ നിന്ന്, ഫിറഔന്റെ കയ്യിൽ നിന്ന് അല്ലാഹു തആല രക്ഷിച്ചതിന് നന്ദിയായിക്കൊണ്ട് മൂസ നബി അലൈഹി ഇസ്ലാം നോമ്പ് നോറ്റു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നിഅമത്തുകളാണ് അല്ലാഹു തആല ചെയ്തു തന്നിട്ടുള്ളത്. ലോകം മുഴുവനും പല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുന്നത് അറിയാവുന്നവരാണ് നമ്മൾ. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുള്ളവരാണ്. അതിന്റെയൊക്കെ കാരണങ്ങളെ കുറിച്ച്, രാഷ്ട്രീയത്തെ കുറിച്ച് ഒക്കെ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ നമുക്ക് നിർഭയത്വം തന്നിട്ടുണ്ട്. ഇത്രയും കാലം നമ്മൾ സമാധാനത്തോടെ ജീവിച്ചിട്ടുണ്ട്. ഇതിന് അല്ലാഹുവിനോട് നമ്മൾ നന്ദി ചെയ്യുന്നുണ്ടോ? അല്ലാഹുവിനുള്ള ഇബാദത്തിൽ നമ്മുടെ സ്ഥാനം എവിടെയാണ്? 5 നേരത്തെ നമസ്കാരത്തിൽ ഏത് സഭയിലാണ് നമ്മൾ നിൽക്കാറുള്ളത്? ഇക്കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുക. അല്ലാഹു തആലയോട് നന്ദിയോടുകൂടി ജീവിക്കുക. ഈ രണ്ടു കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നിർഭയത്വം നിലനിർത്തുകയും അവനോടുള്ള നന്ദി നമ്മുടെ ജീവിതത്തിൽ നന്ദിപൂർവ്വം ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കും ചെയ്യുമാറാകട്ടെ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول ما سمعتم وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم.